വേപ്പിൻ തൈക്ക് ഒരു വീഡിയോ കോൾ. ആൻമരിയ ക്രിസ്റ്റീന എഴുതുന്ന ലേഖനം. നീ വലിയ പ്രാർത്ഥനക്കാരിയല്ലേ, അതുകൊണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്ക്. എന്റെ ഒരു സുഹൃത്തിന്റെ വാക്കുകളാണ്. അവർ യൂറോപ്പിൽ താമസിച്ച് ജോലി ചെയ്യുന്നു. അവിടുത്തെ കാലാവസ്ഥയിൽ ചില ചെടികൾ നട്ടുപിടിപ്പിക്കുക വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇല പൊഴിയുന്ന കാലത്ത് വൃക്ഷങ്ങളെല്ലാം ശാഖകൾ മാത്രമായി നിലകൊള്ളുന്നത് കാണാം. നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു വേപ്പിൻ തൈ അവരുടെ വീടിനകത്ത് ചെടിച്ചട്ടിയിൽ നട്ടിരുന്നു. സാധിക്കുന്ന വിധത്തിലെല്ലാം അതിനെ പരിപാലിച്ചു. മണ്ണും വളവും സൂര്യപ്രകാശം ലഭിക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം ക്രമീകരിച്ചിരുന്നു. അത്രയും സംരക്ഷിച്ചിട്ടും വേപ്പിൻ തൈയുടെ ഇലകൾ ഏറെക്കുറെ കൊഴിഞ്ഞു വീണു. അവശേഷിക്കുന്നവ ഇളം മഞ്ഞ നിറത്തിൽ കൊഴിയാറായി നിൽക്കുന്നു. ഒരുപാട് പ്രതീക്ഷയിൽ വളർത്തിയ ചെടിയായതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുന്നതിന് വേദന കാണുമല്ലോ. ആ സങ്കടത്തിൽ നിന്ന് വന്ന വാക്കുകളാണ് ആദ്യം എഴുതിയത്. കുറെ പരിശ്രമിച്ചു, പ്രാർത്ഥിച്ചു, ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന നിലയിൽ എത്തിയപ്പോഴാണ് പ്രശ്നം കൂട്ടുകാരിയായ എന്റെ നേർക്ക് നേരെ തിരിച്ചുവിടുന്നത്. നീ നിന്റെ നസ്രായനോട് പറഞ്ഞ് ഒരു പരിഹാരം വാങ്ങിത്തരണം എന്നതാണ് വെല്ലുവിളി. എന്തു പറയണം എന്നെനിക്കറിയില്ലായിരുന്നു. ഈശോയുടെ പേരിൽ വെല്ലുവിളി നേരിടുമ്പോൾ മനസ്സിൽ വിഷമം തോന്നാറുണ്ട്. പിന്നെ ഈശോയെ എങ്ങനെയും സോപ്പിട്ട് കാര്യം നേടിയെടുക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ഈ പ്രശ്നം സാധാരണ രീതിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു പ്രാർത്ഥനാ സഹായമാണല്ലോ. എന്റെ മറുപടിക്കായി അവർ ഫോണിൽ കാത്തു നിൽക്കുകയാണ്. മനസ്സിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞിരുന്നെങ്കിലും ഈശോയുടെ തിരുഹൃദയ രൂപത്തിന് മുന്നിൽ ഞാൻ ഫോണുമായി വന്നിരുന്നു. അല്പനിമിഷങ്ങൾ ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചെറു ചമ്മലോടെ എന്റെ നിസ്സഹായാവസ്ഥ ഈശോയോട് പറഞ്ഞു. ഈശോയെ, എങ്ങനെയും ഈ പ്രശ്നം പരിഹരിച്ചു കൊടുക്ക്, ഇല്ലെങ്കിൽ നമുക്ക് നാണക്കേടാകും കേട്ടോ എന്നൊരു ഭീഷണിയും. ഓരോ ദിവസവും ഇവൾ എന്തൊക്കെ പണികളാണ് എനിക്ക് വാങ്ങിത്തരുന്നതെന്ന് ഒരു ദീർഘനിശ്വാസത്തിൽ ഈശോ ഓർത്തിരിക്കാം. മനസ്സിൽ ലഭിച്ച പ്രേരണ അനുസരിച്ച് അവരോട് വീഡിയോ കോൾ ചെയ്ത് മൊബൈൽ ഫോൺ വേപ്പിൻ തൈയുടെ അടുത്ത് വെച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടു. 30 മിനിറ്റിൽ 100 ദൈവവചനങ്ങൾ വേപ്പിൻ തൈയോട് പറഞ്ഞു കേൾപ്പിച്ചു. മനസ്സിന്റെ സമനില തെറ്റിയ ചിലരുടെ പ്രവൃത്തികൾ പോലെ അവർക്ക് തോന്നിക്കാണും. സ്വാഭാവികം. ജീവിതത്തിൽ ആദ്യമായി ഒരു ചെടിയോട് വചനപ്രഘോഷണം നടത്തിയ സന്തോഷമായിരുന്നു എന്റെ മനസ്സിൽ. 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഞ്ഞ നിറത്തിൽ കൊഴിയാറായി നിൽക്കുന്ന ഇലകൾ മാത്രമുള്ള ചെടിയിൽ പച്ച നിറത്തിലുള്ള പുതിയ ഇലകൾ മുള പൊട്ടാൻ തുടങ്ങി. 7-ാം ദിവസം എല്ലാ മഞ്ഞ ഇലകളും ഇല്ലാതായി. വേപ്പിൻ തൈ പുതുജീവൻ പ്രാപിച്ചു. പുതിയ നാമ്പുകൾ മുള പൊട്ടി. ഒരു ചട്ടിയിൽ മാത്രമായിരുന്ന ചെടി പിന്നീട് വളർന്നു വലുതായി 3 ചട്ടികളിലേക്ക് കൂടി പറിച്ചു നടേണ്ടി വന്നു. വേപ്പിൻ തൈയുടെ വളർച്ചയെല്ലാം കാണിക്കുന്ന ഫോട്ടോകളും മറ്റു മെസ്സേജുകളും അവർ അയക്കുമായിരുന്നു. എന്തായാലും ഈശോയോട് പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദിയും സ്നേഹവുമുണ്ട്. എന്റെ നേർക്ക് വരുന്ന വെല്ലുവിളികൾ പോലും ഏറ്റെടുത്ത് ചെയ്ത് എന്നെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുത്തുന്നതിന്. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63. മറ്റൊരു സംഭവം കൂടി പറയാം. ഗോവയിലുള്ള ഒരു കുടുംബം ഒരിക്കൽ പ്രാർത്ഥനാ സഹായവുമായി സമീപിച്ചു. അവരുടെ 4 വയസ്സുള്ള മകൻ സംസാരിക്കുന്നില്ല. പല ഡോക്ടർമാരുടെയും അടുത്തുപോയി ചികിത്സകൾ നടത്തി. പക്ഷേ പ്രത്യേകിച്ച് ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞില്ല. വളരെ നിരാശയോടെ അമ്മ കരയുകയാണ്. ചിലപ്പോഴെങ്കിലും ഞാനും എന്റെ ഈശോയും തമ്മിലുള്ള സൗന്ദര്യ പിണക്കങ്ങൾ മറ്റുള്ളവരുടെ സങ്കടത്തിന്റെ പേരിലായിരിക്കും. കുറച്ച് ദൈവവചനങ്ങൾ അവർക്ക് നൽകി. മകനെ മടിയിലിരുത്തിക്കൊണ്ട് ഇരു ചെവികളിലും ആ വചനങ്ങൾ പലതവണ ആവർത്തിച്ച് ഉറക്കെ പറയാൻ ഈശോ നൽകിയ പ്രേരണയാൽ നിർദ്ദേശിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം ആ മകൻ ചെറിയ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങി. ഇന്ന് അവൻ സ്കൂളിൽ പഠിക്കുന്നു. ഈശോയുടെ സ്നേഹവും കരുതലും ഒരിക്കലും വാക്കുകളിൽ പ്രതിഫലിപ്പിക്കാൻ സാധ്യമല്ല. ചുമന്നുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തിയ സംഭവം നമുക്ക് ഓർക്കാം. തളർവാദ രോഗിയെ വഹിച്ചുകൊണ്ട് വന്നവരുടെ മുൻപിൽ പ്രതിബന്ധങ്ങൾ പലതായിരുന്നു. പക്ഷേ പ്രതികൂലങ്ങൾക്ക് മുന്നിൽ തങ്ങൾ വന്നതിന്റെ ഉദ്ദേശം മാറ്റിവെച്ച് അവർ തിരിച്ചുപോയില്ല. തങ്ങളുടെ നിയോഗത്തിനൊപ്പം അത് നേടാനായി തീക്ഷ്ണമായി പ്രവർത്തിക്കുക കൂടി ചെയ്തു. ഇന്നത്തേതുപോലെ കോൺക്രീറ്റ് ഒന്നും അല്ലാത്ത ആ ഭവനത്തിന്റെ മേൽക്കൂരയിലേക്ക് തളർവാദ രോഗിയെയും കൊണ്ട് അവർ കയറി എന്ന് പറയുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കാം. പിന്നീട് മേൽക്കൂര പൊളിച്ച് ഓടിളക്കി കിടക്കയോടെ താഴോട്ടിറക്കി എന്ന് നാം വായിക്കുന്നു. ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾക്ക് നടുവിൽ നിരാശപ്പെട്ട് പിന്മാറരുത്. വചനമാകുന്ന ആത്മീയ വാളെടുത്ത് പൊരുതി ജയിക്കാൻ ഈശോയുടെ സ്നേഹവും കരുണയും നമ്മെ സഹായിക്കട്ടെ. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. 2 മക്കബായർ 8:18.